2019 ഓഗസ്റ്റ് 4 ഞായറാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ ഒന്നാം പേജിൽ നിന്ന് ശ്രീരാമനെ രക്ഷിക്കാൻ പോലീസ് കളിച്ച കളികൾ. തിരുവനന്തപുരം IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യലഹരിയിൽ ഓടിച്ച കാറിടിച്ച് മാധ്യമപ്രവർത്തകൻ KM ബഷീർ മരണമടഞ്ഞ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ഇല്ലാതാക്കാൻ പോലീസ് സകല കളിയും കളിച്ചു. IAS ഉദ്യോഗസ്ഥനാണെന്ന് അറിഞ്ഞതോടെ കവാത്തുമറന്ന പോലീസ് സിറ്റി പോലീസിലെ ഉന്നതന്റെ നിർദ്ദേശപ്രകാരമാണ് കള്ളക്കളികൾ പയറ്റിയത്. കള്ളക്കളികൾ ഒന്ന്, ശ്രീറാം മദ്യലഹരിയിൽ ആണെന്നറിഞ്ഞിട്ടും ഉടൻ രക്തപരിശോധന നടത്തിയില്ല. 10 മണിക്കൂറിന് ശേഷം രക്തത്തിൽ ആൽക്കഹോളിന്റെ അളവ് കുറഞ്ഞപ്പോൾ സാമ്പിളെടുത്ത് പരിശോധനയ്ക്ക് അയച്ചു. ഇത് ശ്രീറാമിന് രക്ഷപ്പെടാൻ പഴുതൊരുക്കും. രണ്ട്, ശ്രീരാമനൊപ്പമുണ്ടായിരുന്ന യുവതി വഫ ഫിറോസിനെ മൊഴിയെടുക്കാതെ ഊബർ ടാക്സി വിളിച്ചു വീട്ടിലേക്ക് വിട്ടു. കാറോടിച്ചത് യുവതിയാണെന്നാണ് ശ്രീറാം പറഞ്ഞത്. എന്നിട്ടും ഇവരെ വിട്ടയച്ചത് തെളിവ് നശിപ്പിക്കാനായിരുന്നു. മ്യൂസിയം സ്റ്റേഷനിൽ വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ലെന്നാണ് ഇതിന് ന്യായമായി പോലീസ് പറയുന്നത്. മൂന്ന്, സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തി ശ്രീരാമനെ രക്ഷിക്കാനായിരുന്നു കരുനീക്കങ്ങൾ. മദ്യലഹരിയിൽ വാഹനമോടിച്ച് ആളെ കൊന്നാൽ ജാമ്യമില്ലാ വകുപ്പായ IPC 304 ആണ് ചുമത്തേണ്ടത്. അതിനു പകരം മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കുള്ള 304A വകുപ്പ് ചുമത്താനായിരുന്നു കള്ളക്കളി. നാല്, ക്രൈം നമ്പർ ഇടാതെയാണ് ശ്രീരാമിനെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ക്രൈം നമ്പർ ഇല്ലാതിരുന്നതിനാൽ രക്തപരിശോധന നടത്തണമെന്ന് ഡോക്ടർക്ക് നിർബന്ധിക്കാൻ ആയില്ല. ദേഹപരിശോധന മാത്രമാണ് പോലീസ് ആവശ്യപ്പെട്ടതെന്ന് ഡോക്ടർ രാകേഷ് വെളിപ്പെടുത്തി. ശ്രീരാമിനെ മദ്യം മണക്കുന്നുണ്ടായിരുന്നുവെന്ന് മ്യൂസിയം ക്രൈം SI കേസ് ഷീറ്റിൽ എഴുതിയിട്ടും രക്തസാമ്പിൾ ശേഖരിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടില്ല. രക്തപരിശോധനയ്ക്ക് പ്രതിയുടെ സമ്മതം വേണമെന്നും കൈക്ക് മുറിവേറ്റതിനാൽ രക്തസാമ്പിൾ നൽകാൻ ശ്രീറാം വിസമ്മതിച്ചുമെന്നുമാണ് DCP സഞ്ജയ് കുമാർ ഗുരുദിന്റെ വിശദീകരണം. ശ്രീരാമിന് മദ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നെന്ന് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ ഫയലിൽ എഴുതിയതോടെ പോലീസിന്റെ ഒത്തുകളിക്ക് തിരിച്ചടിയായി. അഞ്ച്, വൈദ്യപരിശോധനയും രക്തപരിശോധനയും നടത്താതെ വഫ ഫിറോസിനെ വിട്ടയച്ചത് മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തതോടെ 4 മണിക്കൂർ കഴിഞ്ഞ് പുലർച്ചെ 5:30 വഫയെ പോലീസ് വിളിച്ചു വരുത്തിയത്. ജനറൽ ആശുപത്രിയിലെത്തിച്ച് രക്തപരിശോധന നടത്തി. വഫ മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞതായി പോലീസ് പറയുന്നു. ചോദ്യം ചെയ്തപ്പോൾ കാറോടിച്ചത് താനല്ല ശ്രീരാമാണെന്നും അയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നും വഫ ഫിറോസ് വെളിപ്പെടുത്തി. 6, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തെങ്കിലും ശ്രീറാം സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പോയത്. അത് പോലീസ് തടഞ്ഞില്ല. 7, മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പോലീസ് മേധാവിയെയും വിവരങ്ങൾ അറിയിച്ച ശേഷമാണ് ശ്രീരാമിനെ പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്യാനും രക്തസാമ്പിൾ ശേഖരിക്കാനും പോലീസ് തയ്യാറായത്. ഇന്നലെ രാവിലെ 11:00 DCP സംഘം സ്വകാര്യ ആശുപത്രിയിലെത്തി രക്തസാമ്പിൾ ശേഖരിച്ചത്. അപ്പോൾ അപകടമുണ്ടായി 10 മണിക്കൂർ കഴിഞ്ഞിരുന്നു. 8, കാറോടിച്ചത് ശ്രീരാമാണെന്ന് ദൃക്സാക്ഷികളായ 2 ഓട്ടോ ഡ്രൈവർമാർ വെളിപ്പെടുത്തിയെങ്കിലും പോലീസ് ഇവരെ ഓടിച്ചുവിട്ടു. പുരുഷനാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നതെന്നും കാർ അമിത വേഗത്തിലായിരുന്നുവെന്നുമാണ് ഓട്ടോ ഡ്രൈവർ ഷെഫീഖിന്റെ വെളിപ്പെടുത്തൽ. തന്റെ ഓട്ടോറിക്ഷയെ ഓവർടേക്ക് ചെയ്ത് വളവിൽ വളയാതെ നേരെ പോയി ബൈക്കിനെ ഇടിച്ചിട്ടെന്നും ഡ്രൈവർ പുരുഷനായിരുന്നുവെന്നുമാണ് മണിക്കൂട്ടന്റെ വെളിപ്പെടുത്തൽ. കാറോടിച്ചത് മെലിഞ്ഞ ഉയരമുള്ള പുരുഷനാണെന്ന് ദൃക്സാക്ഷി ജോബിയുടെയും മൊഴി. ഇവരുടെയെല്ലാം മൊഴിയെടുക്കാൻ പോലീസ് ആദ്യം തയ്യാറായില്ല. സർക്കാർ ഇടപെട്ടതോടെയാണ് ദൃക്സാക്ഷികളെ വിളിച്ചുവരുത്തി മൊഴിയെടുത്തത്. 9, വഫ മൊഴി മാറ്റിയിട്ടും കാറോടിച്ചത് ശ്രീരാമാണെന്ന് പോലീസ് സമ്മതിച്ചില്ല. ഉത്തരവാദിത്തം വഫയുടെ തലയിൽ വെച്ചുകെട്ടി രക്ഷപ്പെടാനുള്ള ശ്രീരാമന്റെ കള്ളക്കളിക്ക് പോലീസ് കൂട്ടുനിൽക്കുകയായിരുന്നു. അമിത വേഗതയിൽ പായുന്ന കാറിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് പൂഴ്ത്തി. പക്ഷേ കാർ മിന്നൽ പോലെ പാഞ്ഞു പോകുന്നതിന്റെ പബ്ലിക് ഓഫീസിലെ CCTV ദൃശ്യം ചാനലുകൾ പുറത്തുവിട്ടു. പോലീസ് ശുഷ്കാന്തി കാട്ടിയില്ലെന്ന് പരസ്യമായി വിമർശിച്ച മന്ത്രി AK ശശീന്ദ്രൻ DGP വിളിച്ച് അതൃപ്തി അറിയിച്ച ശേഷമാണ് കാറോടിച്ചത് ശ്രീറാം തന്നെയെന്ന് രാവിലെ 11:30 പോലീസ് വെളിപ്പെടുത്തിയത്. പിന്നാലെ ശ്രീറാമിന്റെ മൊഴി DCP രേഖപ്പെടുത്തി. പോലീസിന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത്. IAS-ക്കാർക്ക് മാത്രമായി ഒരു നിയമമില്ല. രക്തസാമ്പിളെടുക്കാൻ വൈകിപ്പിച്ചത് പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു.